യോഹന്നാൻ അദ്ധ്യായം 5. യേശു പിന്നീടൊരു പ്രത്യേക യഹൂദ ഉത്സവത്തിനായി യെരൂശലേമിലേക്ക് പോയി. അവിടെ 5 മണ്ഡപങ്ങളുള്ള ഒരു കുളമുണ്ടായിരുന്നു. യഹൂദ ഭാഷയിൽ അതിനെ ബെഥെസ്ദ എന്ന് വിളിച്ചിരുന്നു. ആട്ടുവാതിലിന് അരികിലായിരുന്നു ഈ കുളം. കുളക്കരയിലെ മണ്ഡപങ്ങളിൽ ധാരാളം രോഗികൾ കിടന്നിരുന്നു. അവരിൽ അന്ധരും മുടന്തരും തളർവാദക്കാരും ഉണ്ടായിരുന്നു. അവിടെ 38 വർഷങ്ങളായി രോഗം ബാധിച്ച ഒരാളുണ്ടായിരുന്നു. അയാൾ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. വളരെ കാലമായി അയാൾ രോഗിയാണെന്ന് യേശുവിന് മനസ്സിലായി. യേശു അയാളോട് ചോദിച്ചു,
നിനക്ക് സുഖമാകണമെന്നുണ്ടോ?
രോഗി മറുപടി പറഞ്ഞു,
പ്രഭു, വെള്ളം ഇളകി തുടങ്ങുമ്പോൾ എന്നെ വെള്ളത്തിൽ ഇറക്കാൻ ആരുമില്ല. ആദ്യം ഇറങ്ങാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ അപ്പോഴേക്കും എന്നേക്കാൾ മുമ്പേ മറ്റാരെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും.
അപ്പോൾ യേശു പറഞ്ഞു,
എഴുന്നേൽക്കൂ, നിന്റെ കിടക്കയും എടുത്ത് നടന്നു പോകൂ.
ഉടൻ തന്നെ അയാളുടെ രോഗം ഭേദമായി. അയാൾ തന്റെ കിടക്കയും എടുത്ത് നടക്കാൻ തുടങ്ങി. ഒരു ശബ്ബത്ത് ദിവസമായിരുന്നു ഇത് സംഭവിച്ചത്. അതിനാൽ സുഖപ്പെട്ടവനോട് യഹൂദർ പറഞ്ഞു,
ഇന്ന് ശബ്ബത്താണ്, ഇന്ന് കിടക്കിയെടുക്കുന്നത് ന്യായപ്രമാണത്തിന് വിരുദ്ധമാണ്.
പക്ഷേ അയാൾ മറുപടി പറഞ്ഞു,
എന്നെ സുഖപ്പെടുത്തിയവൻ എന്നോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്.
യഹൂദർ അയാളോട് ചോദിച്ചു,
കിടക്കയും എടുത്ത് നടക്കുവാൻ ആരാണ് നിന്നോട് പറഞ്ഞത്?
എന്നാൽ അതാരാണെന്ന് തിരിച്ചറിയുവാൻ അയാൾക്കായില്ല. അവിടെ ഒട്ടേറെ പേരുണ്ടായിരുന്നു. യേശു അവിടം വിട്ടു പോവുകയും ചെയ്തു. പിന്നീട് യേശു അയാളെ ദൈവാലയത്തിൽ വച്ച് കണ്ടു. യേശു അയാളോട് പറഞ്ഞു,
നോക്കൂ, നിനക്കിപ്പോൾ സുഖമായി, എന്നാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പാപങ്ങൾ ചെയ്യാതിരിക്കുക.
അനന്തരം അയാൾ യഹൂദരുടെ അടുത്തേക്ക് മടങ്ങി. യേശുവാണ് തന്റെ രോഗം ഭേദമാക്കിയതെന്ന് അയാൾ അവരോട് പറഞ്ഞു. യേശു ഇതെല്ലാം ചെയ്തത് ശബ്ബത്ത് ദിവസമായിരുന്നു. അതുകൊണ്ട് യഹൂദർ യേശുവിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ യേശു യഹൂദരോട് പറഞ്ഞു,
എന്റെ പിതാവ് ഒരിക്കലും പ്രവൃത്തികൾ നിർത്തിയിട്ടില്ല, അതിനാൽ ഞാനും ജോലി ചെയ്യുന്നു.
ഇതുകൊണ്ടാണ് യഹൂദർ കുറെ കൂടി രൂക്ഷമായി യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചത്. അവർ പറഞ്ഞു,
ആദ്യം യേശു ശബ്ബത്തിന്റെ ന്യായപ്രമാണം ലംഘിക്കുന്നു, പിന്നെ പറഞ്ഞു ദൈവമാണ് തന്റെ പിതാവെന്ന്. അവൻ സ്വയം ദൈവത്തിന് തുല്യനാക്കുകയാണ്.
പക്ഷേ യേശു മറുപടി പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, പുത്രന് സ്വയം ഒന്നും ചെയ്യാനാവില്ല. പിതാവ് ചെയ്യുന്നതായി കാണുന്നത് മാത്രമേ പുത്രൻ ചെയ്യൂ. അപ്പൻ ചെയ്യുന്നത് തന്നെ മകനും ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇയാൾ സുഖപ്പെട്ടു. ഇതിനേക്കാൾ വലിയ പ്രവൃത്തികൾ പിതാവ് പുത്രന് കാണിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അത്ഭുതപ്പെടും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവ് അവർക്ക് ജീവൻ നൽകുന്നു. അതേപോലെ പുത്രനും തനിക്കു വേണ്ടപ്പെട്ടവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, എന്നാൽ എല്ലാ വിധിക്കുമുള്ള ശക്തി പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു. പിതാവിനെ ആദരിക്കും പോലെ തന്നെ പുത്രനെയും ആളുകൾ ആദരിക്കും വിധമാണ് ദൈവം ഇത് ചെയ്തിരിക്കുന്നത്. ഒരാൾ പുത്രനെ ആദരിക്കാതിരുന്നാൽ യഥാർത്ഥത്തിൽ അയാൾ പിതാവിനെയും ആദരിക്കുന്നില്ല, പിതാവാണ് പുത്രനെ അയച്ചത്. ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, എന്റെ വാക്കുകൾ കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നയാൾക്ക് നിത്യജീവൻ ലഭിക്കും. അയാൾ കുറ്റക്കാരനായി വിധിക്കപ്പെടുകയില്ല, അയാൾ മരണത്തെ വിട്ട് ജീവനിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഒരു പ്രധാന സമയമിതാ വരുന്നു, അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാപത്തിൽ മരിച്ചവർ മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കും, അവന്റെ വാക്കുകൾ സ്വീകരിച്ചവർ നിത്യജീവൻ നേടുകയും ചെയ്യും. ജീവൻ പിതാവിൽ നിന്ന് തന്നെ വരുന്നതാണ്, അതിനാൽ പിതാവ് ജീവൻ നൽകുന്നതിനും പുത്രനെ അനുവദിച്ചിട്ടുണ്ട്. എല്ലാവരെയും വിധിക്കാനുള്ള അധികാരവും പിതാവ് പുത്രന് നൽകി, എന്തുകൊണ്ട്? അവൻ മനുഷ്യപുത്രനാണ്. ഇതിൽ അത്ഭുതപ്പെടരുത്. എല്ലാ മരിച്ചവരും അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം പുറത്തുവരും. നന്മ ചെയ്തവർ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ നേടും, എന്നാൽ തിന്മ ചെയ്തവർ ഉയർത്തെഴുന്നേറ്റ് ന്യായവിധിയെ സ്വീകരിക്കും. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. കേൾക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. അതിനാൽ എന്റെ ന്യായവിധി നീതിപൂർവമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കില്ല, പക്ഷേ എന്നെ അയച്ചവനെ എനിക്ക് സന്തുഷ്ടനാക്കണം. ഞാൻ എന്നെപ്പറ്റി തന്നെ ആളുകളോട് പറയുന്നത് സാധുവല്ല. എന്നാൽ എന്നെപ്പറ്റി അവരോട് പറയുന്ന മറ്റൊരാളുണ്ട്. എന്നെപ്പറ്റി അയാൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളെ അയച്ചു. അയാൾ നിങ്ങളോട് സത്യത്തെപ്പറ്റി പറഞ്ഞു. എന്നെപ്പറ്റി മറ്റുള്ളവരോട് പറയാൻ എനിക്കൊരാളും വേണ്ട. നിങ്ങൾ രക്ഷപ്രാപിക്കുന്നതിനാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്. കത്തിക്കൊണ്ട് പ്രകാശം നൽകുന്ന വിളക്ക് പോലായിരുന്നു യോഹന്നാൻ. അയാളുടെ വെളിച്ചം അല്പനേരം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സന്തോഷമായിരുന്നു. എന്റെ സാക്ഷ്യം യോഹന്നാനേക്കാൾ മഹത്തരമാണ്. എന്റെ പ്രവൃത്തികൾ തന്നെ എന്റെ സാക്ഷ്യം. ഇതൊക്കെ സഫലമാക്കാനാണ് പിതാവ് എന്നെ നിയോഗിച്ചതെന്ന കാര്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ സ്വരം കേട്ടിട്ടില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള സാക്ഷ്യമാണ് എനിക്കുള്ള പിതാവിന്റെ നിയോഗം. അവന്റെ രൂപവും നിങ്ങൾ കണ്ടിട്ടില്ല. പിതാവിന്റെ വചനം നിങ്ങളിലില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ തിരുവെഴുത്തുകൾ വായിക്കുന്നു. തിരുവെഴുത്തുകൾ നിത്യജീവൻ തരുമെന്ന് നിങ്ങൾ കരുതുന്നു. ആ തിരുവെഴുത്തുകൾ തന്നെ എന്നെപ്പറ്റിയും പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയ ജീവനായി എന്നെ സമീപിക്കാൻ നിങ്ങൾ മടിക്കുന്നു. മനുഷ്യരുടെ സ്തുതി ഞാൻ കാംക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ അറിയാം. ദൈവസ്നേഹം നിങ്ങളിലില്ല. എന്റെ പിതാവിന്റെ പേരിൽ ഞാൻ വന്നു. ഞാൻ അവനുവേണ്ടി സംസാരിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ സ്വന്തം നാമത്തിൽ വരുന്നവനെ നിങ്ങൾ അംഗീകരിക്കുന്നു. അന്യോന്യം മഹത്വം സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഏക ദൈവത്തിൽ നിന്നു വരുന്ന മഹത്വം നിങ്ങൾ തേടാറില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? പിതാവിനു മുമ്പിൽ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുമെന്ന് കരുതേണ്ട. മോശയാണ് നിങ്ങളിൽ കുറ്റം ആരോപിക്കുക. അവൻ നിങ്ങളെ രക്ഷിക്കുമെന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ മോശയിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നെയും വിശ്വസിച്ചിരുന്നേനെ. കാരണം മോശ എന്നെപ്പറ്റി എഴുതി. പക്ഷേ മോശയുടെ ലിഖിതങ്ങൾ നിങ്ങൾ വിശ്വസിച്ചില്ല. അതിനാൽ എന്റെ വാക്കുകൾ വിശ്വസിക്കാനും നിങ്ങൾക്കാവില്ല.